ഫിലിപ്പിയർ അധ്യായം 3. സഹോദരരെ, ക്രിസ്തുവിൽ സന്തുഷ്ടരാകുവിൻ. എഴുതിയ കാര്യങ്ങൾ ആവർത്തിക്കുന്നതിൽ എനിക്ക് പ്രയാസം ഒന്നുമില്ല, കാരണം അത് നിങ്ങളെ സജ്ജരാക്കുവാൻ കൂടുതൽ സഹായിക്കും. ദുഷ്ടരെക്കുറിച്ച് ശ്രദ്ധാലുക്കളാകുവിൻ. അവർ പട്ടികളെപ്പോലെയാണ്, അവർ പരിച്ഛേദന ആവശ്യപ്പെടുന്നു. എന്നാൽ നമ്മളാണ് യഥാർത്ഥത്തിൽ പരിച്ഛേദനക്കാർ. നാം ദൈവത്തെ ആരാധിക്കുന്നത് ആത്മാവിലൂടെയാണ്. ക്രിസ്തുയേശുവിൽ ആയിരിക്കുന്നതിൽ നാം അഭിമാനിക്കുന്നു. നമുക്ക് ചെയ്യാവുന്നതായ കാര്യങ്ങളിലോ നമ്മിൽ തന്നെയോ നാം ആശ്രയിക്കുന്നില്ല. എനിക്ക് എന്നിൽ തന്നെ വിശ്വസിക്കാമെങ്കിലും ഞാൻ എന്നിൽ ആശ്രയിക്കില്ല. ഒരുവൻ തന്നിൽ തന്നെ ആശ്രയിക്കാമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്ക് എന്നിൽ തന്നെ ആശ്രയിക്കാൻ അതിലും മതിയായ കാരണങ്ങളുണ്ടെന്ന് അവൻ അറിയട്ടെ. ജനിച്ച് 8 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ പരിച്ഛേദനയേറ്റു. ഞാൻ ഇസ്രായേലിയരിൽ നിന്നുള്ള ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനാണ്. ഞാൻ ഒരു എബ്രായനാണ്. എന്റെ മാതാപിതാക്കളും എബ്രായരാണ്. മോശയുടെ നിയമം എനിക്ക് പ്രധാനമാണ്. ആ കാരണം കൊണ്ടാണ് ഞാനൊരു പരീശനായത്. ഞാൻ എന്റെ യഹൂദ മതത്തിൽ വളരെ ആവേശഭരിതനായിരുന്നതുകൊണ്ട് ഞാൻ വിശ്വാസികളെ പീഡിപ്പിച്ചു. ഞാൻ മോശയുടെ ന്യായപ്രമാണം പാലിച്ച രീതിയിൽ എന്നിൽ ഒരു കുറ്റവും കണ്ടെത്താൻ ഒരുവനും പറ്റിയിട്ടില്ല. ഒരിക്കൽ ഇതെല്ലാം എനിക്ക് അതിപ്രധാനമായിരുന്നു. എന്നാൽ ആ കാര്യങ്ങൾ അത്രയും ക്രിസ്തുമൂലം ഫലശൂന്യമായി എന്ന് ഞാൻ തീരുമാനിച്ചു. അക്കാര്യങ്ങൾ മാത്രമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നതിന്റെ മഹത്വത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും ഫലശൂന്യമാണ്. ക്രിസ്തുമൂലം ഞാൻ പ്രധാനമെന്ന് കരുതിയിരുന്നവ എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോഴെനിക്കറിയാം അതെല്ലാം വെറും ചവറാണെന്ന്. ഇത് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ എന്നെ അനുവദിക്കുന്നു. ക്രിസ്തുവിലായിരിക്കുവാൻ അതെന്നെ അനുവദിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ ദൈവമുമ്പാകെ നീതീകരിക്കപ്പെട്ടവനാണ്. ഈ നീതീകരണം ന്യായപ്രമാണ അനുസരണം വഴിയുണ്ടായതല്ല, അത് വിശ്വാസം വഴി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടുന്നതിനു വേണ്ടി ദൈവം ക്രിസ്തുവിലുള്ള എന്റെ വിശ്വാസം ഉപയോഗിച്ചു. എനിക്കാകെ അറിയേണ്ടത് ക്രിസ്തുവിനെപ്പറ്റിയും മരണത്തിൽ നിന്ന് ഉയർത്തതിനുള്ള അവന്റെ ശക്തിയെക്കുറിച്ചുമാണ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ പങ്കുവയ്ക്കാനും മരണത്തിൽ അവനെപ്പോലെയാകുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അക്കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്വയം മരണത്തിൽ നിന്ന് ഉയർക്കപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ എങ്ങനെയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ഞാൻ ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്കൊപ്പം എത്തി എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ഇപ്പോഴും ഞാൻ ആ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. ആ ലക്ഷ്യത്തിലെത്താനും അതെന്റേതാക്കാനും ഞാൻ തുടർന്നും ശ്രമിക്കുന്നു. ക്രിസ്തു അതാഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു എന്നെ അവനുള്ളതാക്കിയത്. സഹോദരരെ, ഇപ്പോഴും ഞാൻ ആ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പഴയ കാര്യങ്ങൾ ഞാൻ മറക്കും. എനിക്ക് മുമ്പിലുള്ള ആ ലക്ഷ്യത്തിലെത്താൻ എന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ലക്ഷ്യത്തിലെത്തി സമ്മാനം വാങ്ങുവാനായി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ സമ്മാനം എന്റേതാണ്, കാരണം ഉന്നതങ്ങളിലുള്ള ആ ജീവിതത്തിനായി ദൈവം ക്രിസ്തുവിലൂടെ എന്നെ വിളിച്ചിരിക്കുന്നു. പക്വതയുള്ള നാം ഈ വിധത്തിലും ചിന്തിക്കണം. ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലുമായി നിങ്ങൾക്ക് യോജിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവം അത് നിങ്ങൾക്ക് വ്യക്തമാക്കിത്തരും. എന്നാൽ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആ സത്യം പിന്തുടരണം. സഹോദരരെ, നിങ്ങൾ ഓരോരുത്തരും എന്നെ അനുഗമിക്കുവാൻ ശ്രമിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതവും പകർത്തുവിൻ. ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളെപ്പോലെയാണ് പലരും ജീവിക്കുന്നത്. ഞാൻ മിക്കപ്പോഴും ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരെക്കുറിച്ച് പറയേണ്ടി വരുന്നതിൽ എനിക്ക് കരച്ചിൽ വരുന്നു. നാശത്തിലേക്ക് നയിക്കും വിധത്തിലാണ് ഈ കൂട്ടർ ജീവിക്കുന്നത്. അവർ ദൈവത്തെ ശുശ്രൂഷിക്കുന്നില്ല. സ്വന്തം തൃപ്തിക്കു വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. ലജ്ജാകരമായ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ അവർ ഊറ്റം അഭിമാനിക്കുന്നു. അവർ ഭൗമിക കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെ മാതൃരാജ്യം സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ നിന്നും നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു വരുന്നതിനായി നാം കാത്തിരിക്കുകയാണ്. അവൻ നമ്മുടെ താഴ്ന്ന ശരീരങ്ങളെ അവൻ്റേതുപോലെ മഹത്വമുള്ളതാക്കി മാറ്റും. ഇത് ക്രിസ്തുവിന് തന്റെ ശക്തിയാൽ സാധിക്കും. ആ ശക്തി കൊണ്ട് ക്രിസ്തുവിന് എല്ലാ വസ്തുക്കളെയും അവന്റെ ഭരണത്തിൻ കീഴിൽ കൊണ്ടുവരാൻ കഴിയും.